Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Bhu Nirkana Bhoyedi Samani Bhuamurindu Samani Suva ഇതി ജൂംഷി തേജസ് എന്നിവയെല്ലാം മന്ത്രങ്ങളെ കുറിച്ച് പറയും. മഹാ ഇതി ബ്രഹ്മ, മഹാ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. മഷിയാൻ പറയുന്നത് മഹേതി ബ്രഹ്മം ബ്രഹ്മിക്ക് ഓങ്കാര. വേദത്തെ സംബന്ധിച്ച് പറയുന്നു വേദമന്ത്രങ്ങളെ കുറിച്ച്. ഇരുക്ക് തേജസ് സാമരൂപത്തിലാണ് വേദമന്ത്രങ്ങൾ. ത്രയി എന്ന് പറയുന്നത് കൊണ്ടാണ് മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളാണ്. അതിൽ മുഖ്യമായിരിക്കുന്ന എന്താണ്? ബ്രഹ്മേത്തി ഓങ്കാര ഓങ്കാരം. ഇവിടെ വരുന്ന ഗുണയും ഓങ്കാര രൂപത്തിൽ ഉപാസിക്കുന്നു. ബ്രഹ്മനാമ സർവേ വേദ മഹീയന്ത എന്തുകൊണ്ട് സർവ വേദത്തെയും മഹത്വപ്പെടുത്തുന്നത് വൃദ്ധിപ്പെടുത്തുന്നത് എന്താണ്? ഈ ബ്രഹ്മമാണ്, ഓങ്കാരമാണ്. ഓങ്കാരമാണ് വേദത്തിൽ മുഖ്യമായിരിക്കുന്നത്. ഓങ്കാരത്തെ ഗർഭനായി സ്വീകരിച്ചാൽ മറ്റു വേദങ്ങളെല്ലാം അതിന്റെ അംഗങ്ങളായി. അവിടെ വേദങ്ങൾ ശബ്ദാത്മകമായ വേദത്തെ എടുക്കാം, അല്ലെങ്കിൽ മൃഗാദി വേദ ഉപാധിയോടുകൂടിയ ദേവതകളെ എടുക്കാം. ദേവത എന്ന് പറഞ്ഞാൽ കൈയും കാലും കാലും തലയും കൊമ്പും എന്നുള്ള രൂപങ്ങളെല്ലാം ചെയ്തിരുന്നു. വേദം വെച്ച ചൈതന്യമാണ് ഉപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യം. ആ ചൈതന്യങ്ങൾ സ്വീകരിക്കാം. ആത്യന്തികമായ ഉപാസന ചെന്ന് ചേരുന്നത് ആ ചൈതന്യത്തിലാണ്. എന്തുകൊണ്ടതിനെ ഓരോന്നിനെയും പ്രത്യേകിച്ച് പറയുന്നു? കാരണം ജീവന്റെ ശ്രദ്ധയ്ക്ക് വിഷയമായിരിക്കുന്നത് ഭൗതികമായ ഇത്തരം കാര്യങ്ങളാണ്. വൈദികനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശ്രദ്ധയ്ക്ക് വിഷയമായിരിക്കുന്ന സാമരൂപത്തിലുള്ള മന്ത്രങ്ങളാണ്. ദേവതയെ ആരാധിക്കുന്നവരെ സംബന്ധിച്ച് അവന്റെ ശ്രദ്ധയ്ക്ക് വിഷയമായിരിക്കുന്ന വായുവും അഗ്നിയും ആദിത്യനും ചന്ദ്രനും മറ്റുമാണ്. അപ്പോൾ ഗുരുവിന്റെ ശ്രദ്ധയ്ക്ക് എന്തൊക്കെയാണ് വിഷയമായിരിക്കുന്നത്, അതിനെ ഹിരണ്യഗർഭനായി ഉപാസിക്കുക. അതിലൂടെ ബ്രഹ്മചൈതന്യത്തെ ഉപാസിക്കുക. കാരണം അതല്ലാതെ അവന്റെ ആ ശ്രദ്ധയെ വ്യതിചരിപ്പിക്കുന്നതിന് വരെ വഴിയില്ല. ശ്രദ്ധ ഇതെല്ലാം ലൗകികമാണ്, ലോകവിദ്യുതമായ കാര്യങ്ങളാണ്. ജീവന്റെ ശ്രദ്ധ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനെ ചൈതന്യമായി നോക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഉപാസിക്കാൻ പറയും. ഇല്ലെങ്കിൽ എന്തിനാ ഇതിനെല്ലാം എടുത്ത് കാണിക്കുന്നത്? ഇതിൽ അവന്റെ ശ്രദ്ധയുള്ളു. അവന്റെ സഹജമായ നൈസർഗികമായ ശ്രദ്ധ ഇതിലുള്ളതുണ്ട്. അതിനുവേണ്ടി പറയുന്നു ശ്രദ്ധയുള്ള ഉപാസിക്കുന്നു. നൈസർഗികമായ ശ്രദ്ധ കൊണ്ട് പ്രയോജനം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? വ്യാഹൃതികളും ശ്രദ്ധ വൈദിക വ്യാഹൃതികളും. ആ വ്യാഹൃതികളിൽ വരുന്ന ശ്രദ്ധ എന്താണ്? ഈ വ്യാഹൃതികൾ ഇവിടെ ഉച്ചരിച്ചിരിക്കുന്നത് ഇത് ഉപാസനയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ശ്രദ്ധ. ഈ വ്യാഹൃതികൾ ഓരോന്നും ചൈതന്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള ശ്രദ്ധ. അങ്ങനെ വ്യാഹൃതികളെ ശബ്ദരൂപത്തിലുള്ള വ്യാഹൃതികളെ ഉച്ചരിച്ചിട്ട് അതിന്റെ അർത്ഥരൂപത്തിൽ ഈ ചൈതന്യത്തെ അനുസന്ധാനം ചെയ്യുന്നു. അതിനൊരു ക്രമമുണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. അതിൽ ശ്രദ്ധ വേണമെന്നാണ്. അപ്പോൾ ആ ലൗകികമായ ശ്രദ്ധയെ പാരമാർത്ഥികമായ ശ്രദ്ധയായി മാറ്റുന്നു. അതാണ് ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കല്ലിന്റെ കഷണം അത് വിശേഷിച്ച് അതിൽ ശ്രദ്ധയുടെ കാര്യം. പക്ഷെ അതിനെ വിഷ്ണുവായി നിർദ്ദേശിക്കുമ്പോൾ അതിൽ ശ്രദ്ധ വരുന്നു. ഒരു കല്ലെന്നുള്ള ശ്രദ്ധയല്ല. അതുപോലെ തന്നെ ഭൂർഭൂസ്വം ഒരു ശബ്ദം. പക്ഷെ അത് ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ അതിൽ ശ്രദ്ധ വരുന്നു. അത് ചൈതന്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊന്നും കൂടാതെ ആയിക്കൂടെ ഒരു കണ്ണിന്റെ കഷ്ണത്തെ ആശ്രയിക്കാതെ വിഷ്ണുവിനെ ധ്യാനിച്ചൂടെ. അതിന് കഴിയാത്തവർക്കാണ് അത് നിർദ്ദേശിക്കുന്നത് സാളഗ്രാമത്തെ അതിലൂടെ. അപ്പൊ അതിന് ശ്രദ്ധയുള്ളതിനെ അത് സാധ്യമാകും. അതാണ് ശ്രദ്ധ. അതിനെ വിഷ്ണുവാണെന്ന് സങ്കല്പിക്കാൻ തയ്യാറാകുന്ന ആ മനസ്സ് അതാണ് ശ്രദ്ധ. അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് അതാണ് ശ്രദ്ധ എന്ന് പറയും. അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സ് അതാണ് ശ്രദ്ധ. ആ മനസ്സാണ് ഇതിന് ഫലത്തെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതുകൊണ്ട് ഇതിന്റെ സാങ്കത്യം എന്താണ് ഇത്തരം ഉപാസനയുടെ? കുറച്ച് ശബ്ദങ്ങൾ പറയുന്നു, അതിന് വിചിത്രമായ അർത്ഥങ്ങൾ പറയുന്നു. ഇതങ്ങനെ ഉപാസനയാകും. ഇതെന്നെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രദ്ധയുള്ളവന് മാത്രമേ ഇത് ഉപാസനയ്ക്കാണെന്ന് ഗ്രഹിക്കാൻ പറ്റൂ. കേവലം വൈദികന്മാര് അർത്ഥവാദപരമായി ചൊല്ലിയ മന്ത്രങ്ങൾ പോലും അതുപോലും ഉപാസനയ്ക്കാണ്. അതിന് ഉപാസന എന്ന് പറയുന്ന ഫലമുണ്ട് എന്ന് പറയുന്നത് ശ്രദ്ധയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ശ്രദ്ധ എങ്ങനെ അങ്ങനെ അത് ഉപയോഗിക്കുക. വൈദികൻ എന്ത് ചെയ്യുന്നു? അവന്റെ ശ്രദ്ധ കർമ്മത്തിലാണ്. അതുകൊണ്ടിവൻ കർമ്മത്തിന്റെ അംഗമായി ഇതിനെ കർമ്മം ചെയ്യുമ്പോൾ ഇത് ചൊല്ലുക. ആ ശ്രദ്ധ കൊണ്ട് അവൻ കർമ്മത്തിൽ നിന്ന് ഫലമുണ്ടാകും. അവിടെ ഉപാസനയുടെ ആവശ്യം കർമാംഗമായ ഉപാസനകളുണ്ട്, അങ്ങനെയല്ലാത്ത മന്ത്രങ്ങളുണ്ട്. അത് ചൊല്ലിയാൽ മതി. ആ ശ്രദ്ധയാണ്. ആ ശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യുന്നു? കർമ്മത്തിൽ നിന്നുള്ള ഫലത്തെ കൊടുക്കുന്നു. ഉപാസകൻ അങ്ങനെയല്ല. ഉപാസകന് ഇത് ചൈതന്യ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അയാളുടെ ശ്രദ്ധ അതിനാണ്, കർമ്മഫലത്തിന്. ആ ശ്രദ്ധയോടുകൂടി ഇത് ഉപാസിക്കുമ്പോൾ ആ ഫലം ഉണ്ടാകുന്നു. സർവാത്മഭാവം പോലെയുള്ള ഹിരണ്യഗർഭ ഉപാസനയുടെ ഫലം അത് ഉണ്ടാകുന്നു. അതാണ് ഇതിന്റെ ബന്ധം. ഉപാസനയും ഈ മന്ത്രങ്ങളുമായിട്ടുള്ള ബന്ധം അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതെല്ലാം ഒരു വിചിത്രമായ സംഗതികൾ പോലെ തോന്നും. ഇവിടെ ഓം ആനപ്രേണു മഹൈതി ബ്രഹ്മ ബ്രഹ്മണാവാ സർവേ വേദ മഹീയന്തേ ശബ്ദാധികാരി അന്യസ്യ അസംഭവ. ഇവിടെ ബ്രഹ്മാഗ്രഹോമം നടക്കണം. തന്നെ ശബ്ദത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭമാണ്. യച്ഛന്ദസാമിഷഭു എന്ന് പറഞ്ഞത് ഓമാണ്. പിന്നെ ഇവിടെ ഭൂവ്യാകൃതി മഹാവ്യാകൃതികളെ കുറിച്ച് പറയുന്നു. ഇവിടെ ശബ്ദത്തെ ആശ്രയിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. ശബ്ദത്തെ ആശ്രയിച്ചുള്ള ഉപാസനയാണ് ഉത്താർത്ഥം. എന്നെ ഭുവ ഭൂരിതി വൈ പ്രാണ ഭൂ പ്രാണനാണ് ഭുവ ഇത്യപാന. ഇവിടെ സമഷ്ടിയിൽ പ്രത്യക്ഷമായ ഭൗതികമായ വസ്തുക്കളെ ഗ്രഹിച്ചുകൊണ്ടുള്ള ഉപാസന, അതിനെ ചൈതന്യമായി ഗ്രഹിച്ചുകൊണ്ടുള്ള ഉപാസന. ഇനി തന്നിലേക്ക് വരും ഭൂരിതി വൈ പ്രാണ ഭൂ ഇത്യപാന സുവരിതി വ്യാന മഹ ഇത്യന്നം അന്നേനുമാവ സർവപ്രാണാമഹീയന്തി. അന്നത്തെ ആശ്രയിച്ചിട്ടാണ് സർവപ്രാണനം നിലനിൽക്കുന്നത്. ഇത് പരസ്പരം ബന്ധമുണ്ടല്ലോ. പ്രാണൻ അപാനൻ വ്യാനൻ ഇതെല്ലാം പ്രാണൻ, ഒരേ പ്രാണൻ തന്നെ ഭിന്ന ഭാവങ്ങൾ. അതിൽ മുഖ്യമായിരിക്കുന്നതുകൊണ്ടാണ് മഹാ അതിന്റെ അവയവമാണ് തന്നെ. അതിൽ നിന്നാണ് പ്രാണൻ. പ്രാണപരിണാമങ്ങളെല്ലാം അന്ന പരിണാമത്തെ ആശ്രയിച്ച് സംഭവിക്കുന്നു. അന്നത്തിനൊരു പ്രാധാന്യമുണ്ട്. അന്നേ നമ സർവേ പ്രാണ മുഹിയന്റെ വൃദ്ധിയെ പ്രാപിക്കുന്നു, നിലനിൽക്കുന്നു. ഇവിടെ മുഖ്യമായിരിക്കുന്നതിനെ മഹാഹിരണ്യഗർഭൻ. ഇവിടെ എന്താണ് പ്രാണൻ അപാനൻ വ്യാനൻ എന്ന് പറയുന്നത്? ചലനാത്മകമായ പ്രാണൻ. അങ്ങനെ ആണ് പ്രഥമമായി പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നത്. അതിനുപരി എന്താണ്? ദേവതകളാണ്. മഹാന്ന് പറയുന്ന ഹിരണ്യഗർഭ ചൈതന്യത്തിന്റെ അംഗമായിരിക്കുന്നു. മറ്റ് ചൈതന്യങ്ങൾ പ്രാണാപാന വ്യാന ഉപാധികളോടുകൂടിയിരിക്കുന്ന ചൈതന്യം മഹസ് ഹിരണ്യഗർഭനാണ്, അങ്ങനെ ഉപാസിക്കുക. അതാണല്ലോ ജീവന് സ്വശരീരത്തിൽ ഏറ്റവും പ്രകടമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രകടമായിരിക്കുന്നവൻ അന്നം. അന്നത്തെപ്പോലെ പ്രകടമായിരിക്കുന്ന പ്രത്യക്ഷമായ ഒന്നും മറ്റൊന്നില്ല ജീവൻ, ഈ വിഷ്ടജീവൻ. അവിടെയെല്ലാം എന്താണ്? തദ്ധിഷ്ഠിതമായ ചൈതന്യത്തെ ധ്യാനിക്കുക. ഇതിലൂടെ ഇതിന്റെ ഏകത്വത്തെ ധ്യാനിക്കുക. അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ചതസ്രഹ ചതുർദ്ധ ഈ നാലെണ്ണം നാല് പ്രകാരത്തിൽ ഓരോന്ന് പറയുന്നത് ഇവിടെ തന്നെ നാല് പ്രകാരത്തിൽ പറഞ്ഞു. ഭൂരതി പ്രണ ഭുവ സുവ മഹ നാലും നാല് തരത്തിൽ പറഞ്ഞിരിക്കുന്നു. ചതസ്രഹ നാലെണ്ണം, അത് മുമ്പ് പറഞ്ഞതും നാല് വീതമാണ്. ഈ കേക്ക് ചതുർദ്ധ ചതുഷ്പ്രകാര ധാശബ്ദപ്രകാരവചനം, ഇത് നാല് തരത്തിലുണ്ട്. ധാശബ്ദപ്രകാര വചന ചതുർശബ്ദത്തിൽ ധാവെന്ന് ഇത് പ്രകാരത്തെ കാണിക്കുന്ന നാല് പ്രകാരത്തിലുണ്ട് എന്നാണ്. ചതസ്രഹ ചതുസ്രഹ സത്യ ചതുർദ്ധ ഭവന്തി നാല് രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ. തസ യഥാ ക്ലിപ്താനാം പുനരുപദേശ തഥേ ഉപാസനീയമാർത്ഥ. ഇവിടെ വീണ്ടും പറഞ്ഞു, താവ യഥാ ചതസ്രഹ ചതുർദ്ധ തദസ്ര ചതസ്രോ വ്യാഹൃതയ, നാല് വ്യാഹൃതികളെ കുറിച്ച് പറഞ്ഞു. ഈ നാല് വ്യാഹൃതികളെ ഉപാസിക്കുന്നതിനൊരു നിയമത്തെ ശ്രുതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒരു നിയമം വേണമല്ലോ. എല്ലാ പാറകളെയും നമുക്ക് വിഷ്ണുവായി ഉപാസിക്കാൻ പറ്റുന്നില്ല, അതിന് മനസ്സനുവദിക്കത്തില്ല. കാരണം പലരും പല രൂപത്തിലാണ്. അപ്പൊ ഒരു നിയമം പറഞ്ഞെന്താണ്? താളഗ്രാമത്തെ ഉപാസിക്കുക വിഷ്ണുവായിട്ട്. അതുപോലെ ഇവിടെ വ്യാഹൃതികളെ വ്യാഹൃതികളെ ഉപാസിക്കുക, വ്യാഹൃതികളിലൂടെ ഉപാസിക്കുക എന്നൊരു നിയമത്തിന് വേണ്ടിയിട്ടാണ് ഇതിനിവിടെ പിന്നീട് ഉപദേശ തദൈവ ഉപാസന. അതങ്ങനെ തന്നെ ഉപാസിക്കുന്നു. ഈ ഹിരണ്യഗർഭ ഉപാസന വൈദികമായ ഉപാസന എങ്ങനെയാണോ വേദത്തിൽ നിർദ്ദേശിച്ചത് അതേ രീതിയിൽ തന്നെ, എന്നുവെച്ചാൽ ഈ മന്ത്രത്തിലൂടെ ഈ മന്ത്രാർത്ഥ ധാരണയിലൂടെ ആയിരിക്കണം ഉപാസന. അതൊരു നിയമം ചെയ്യുകയാണ്. വൈദികമായ എല്ലാ കാര്യങ്ങൾക്കും നിയമമുണ്ട്. അത് അക്ഷരം പ്രതി പാലിക്കും. അതിന് പെശകൊന്നും വരുത്താൻ പാടില്ല. അവിടെ മാത്രാഹീനം ക്രിയാഹീനവും പറഞ്ഞ് രക്ഷപ്പെടാനൊക്കത്തില്ല. അത് ഈശ്വര നിർദ്ദിഷ്ടമാണ് എന്നാണ് വിശ്വാസം. ആ ശ്രദ്ധയുള്ളതും അത് ചെയ്താൽ അതിനുവേണ്ടി പറയുന്നു. താ യഥോക്ത വ്യാഹൃതി യോ വേദ സവേദ വിജാനാതി. അതുകൊണ്ട് തന്നെ വേദത്തിൽ നിയമവിധി എന്നും പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധമുണ്ട്. യഥോക്ത വ്യാകൃതയൊരു യോ വേദ, ഈ പറഞ്ഞ വ്യാകൃതികളെ ആരാണ് ഉപാസിക്കുന്നത്? വേദാന്തിക ഉപാസിക്കുക. ഇങ്ങനെ ഈ പറഞ്ഞ രീതി സവേദ വിജാനാദി അവനാണ് ഇവനെ ശരിയായി ഉപാസിക്കുന്നത്. ഇങ്ങനെ ഉപാസിക്കുന്നു. താ യോ വേദ സവേദ ബ്രഹ്മ, അവൻ ഹിരണ്യഗർഭനെയാണ് ഉപാസിക്കുന്നത്. മൂന്ന് തദ്ബ്രഹ്മസാത്മേതിജ്ഞാതെ ബ്രഹ്മണിന വക്തവ്യം അവിജ്ഞാതവത് സവേദബ്രഹ്മേ പറയുന്നു. തദ്ബ്രഹ്മസാത്മേതിജ്ഞാതെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ബ്രഹ്മ ആത്മ ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതെല്ലാം അങ്ങേറ്റം അറിയാൻ നമ്മൾ ചിന്തിക്കുന്നതാണ്. തദ്ബ്രഹ്മസ ആത്മ ഇത് നമുക്ക് നേരത്തെ അറിയാം. ഇതറിഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്തിനാ ഉപാസനയിലേക്ക് വരുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഇത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ബ്രഹ്മണിന്റെ വക്തവ്യം ഇനി എന്താ ഇനി ഇതിനെക്കുറിച്ച് വിശേഷിച്ച് പറയേണ്ടത്? അത് ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു ബ്രഹ്മത്തെ. അതിനപ്പുറം ബ്രഹ്മത്തെക്കുറിച്ച് ഇനി എന്തറിയാം? അവിജ്ഞാതവത് സവേദ ബ്രഹ്മേരി. പിന്നെ എന്തുകൊണ്ടിങ്ങനെ വീണ്ടും ഇത് മനസ്സിലാക്കാത്ത ഒരുവിനോട് പറയുന്നത് പോലെ പറയും. സവേദ ബ്രഹ്മം, അങ്ങനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നു എന്ന് പറയുന്നു. ഒരിക്കൽ ആ ബ്രഹ്മത്തെ ആത്മാവാണെന്നും വെളിപ്പെടുത്തി, ഇന്ന് വീണ്ടും വ്യാകൃതികളിലൂടെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയുന്നു. എന്താ ഇത്? ബ്രഹ്മങ്ങനെ പറയുന്നുണ്ട്, ദോഷമില്ല. തദ്വിശേഷ വിവിക്ഷുത്വ അദോഷ, ഇവിടെ അതിന്റെ വിശേഷമായി പല കാര്യങ്ങളും പറയാൻ ശ്രുതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ശ്രോതാവ് പലതും ഗ്രഹിക്കേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ച് സ ആത്മാ സബ്രഹ്മ സർവം ഖലിതം ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് ഇതൊക്കെ കേൾക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം കേൾക്കുന്നവൻ വിശേഷിച്ചത് മാറ്റമൊന്നും ഉണ്ടാക്കുന്നുണ്ട്. കേൾക്കാത്തവനും കേട്ടവനും തമ്മിലൊരു വ്യത്യാസം കാണുന്നുണ്ട്. രണ്ടു ഒരുപോലെ അതിനെ സംബന്ധിച്ച് വിശേഷമായി പല കാര്യങ്ങളും അറിയാനുണ്ട്. അതാണ് ഈ ഉപാസന. പലതരത്തിൽ ഇതിന്റെ ഭാവങ്ങളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാസനകൾ, ഉപാസനകൾക്ക് അതിൻ്റെതായ ഫലവുമുണ്ട്. സത്യം വിജ്ഞാനം ചതുർത്ഥം വ്യാഹൃത്യാത്മാ ബ്രഹ്മേരി എതിർത്ത വിശേഷവും ഹൃദയാന്തരുപലഭ്യത്തിൽ മനോമേത്വാധിഷ്ഠ. ശരിയാണ്, മഹാ എന്ന് പറയുന്ന വ്യാഹൃതിയാണ് ബ്രഹ്മം, അത് തന്നെയാണ് ആത്മാവ് എന്നെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇന്നത്തെ വിശേഷവും അതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊന്നും നമ്മൾ അറിഞ്ഞു തീർന്നിട്ടില്ല എന്നർത്ഥം. ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ അറിവ് ഇവിടെ പൂർണ്ണമായ ശരിയതാകുന്നില്ലല്ലോ. ആകാത്തിടത്തോളം കാലം ഇനി പറയാൻ പലതും അറിയാനിരിക്കുന്നു. എന്തിനേക്ക് പോരായ്മകൾ? ഹൃദയ അന്തർവലഭ്യത്വം, ഇതെന്താണ്? ഹൃദയ അന്തർഭാഗത്താണ് ഇതിനെ ഉപാസിക്കേണ്ടത്. ഉപലഭ്യമാകുന്ന വെച്ചാൽ അവിടെയാണ് ഉപാസിക്കേണ്ടത്. മനോമയത്വാദി മനോമയം എന്ന് പറഞ്ഞ് ഇനി പറയാൻ പോകും. അതല്ല, അതിന്റെ നാനാതരത്തിലുള്ള ഉപാസനകളാണ്, നാനാതരത്തിലാണ് ധ്യാനിക്കാൻ പറയുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു വീട്ടുന്നുണ്ട്. ശാന്തി സമൃദ്ധം, ഇതെല്ലാം അതിന്റെ ഉപാസനാ രീതിയിൽ നിത്യം എന്തോ വിശേഷണ വിശേഷ്യരൂപോ ധർമ്മപൂർവ വിജ്ഞായതേ. ഇനി വിശേഷണ വിശേഷ്യരൂപത്തിലുള്ള ധർമ്മസമൂഹം, ഇതെല്ലാം എന്താണ്? ശാന്തി സമൃദ്ധം മനോമയം തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളും അറിയേണ്ടതാണ്. അതൊക്കെ ഉപാസനയുടെ ഭാഗമാണ്. തദ്വിവക്ഷു, ആ ഉപാസനയുടെ നാനാ ഭാഗങ്ങൾ പറയുന്നതിന് വേണ്ടി ശാസ്ത്രം അവിജ്ഞാതമേവ ബ്രഹ്മത്വ. അപ്പോ ശാസ്ത്രം ആദ്യം കരുതുന്നത് എന്താണ്? ഇത് പറഞ്ഞു വെളിപ്പെടുത്തി, പക്ഷേ ഇവനൊന്നും മനസ്സിലായിട്ടില്ല, ഇവനൊന്നും ഗ്രഹിച്ചിട്ടില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് ഇവന് വിശേഷിച്ചൊരു ഫലം ഉണ്ടായിട്ടില്ല. ഇത് മനസ്സിലായിക്കൊണ്ട് സവേദ ബ്രഹ്മ പറയുന്നു, നീ ഉപാസിക്കുക. എന്താ അതിന്റെ പോരായ്മ ഉണ്ടല്ലോ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ടെന്താ ഇവര് ഒന്നും സംഭവിക്കാത്ത? ഒരു ചെവി കുടി കേട്ടു, ഒരു ചെവി കുടി അത് കടന്നുപോയി. അപ്പോ ശ്രുതിക്കുന്നതും വലുതും പറയാനുണ്ട് ഇതിനെ കുറിച്ച്. പരമാർത്ഥത്തെ വെളിപ്പെടുത്തിയിട്ട് ഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ഇനി എന്താ പറയാനുള്ളത്? പരമാർത്ഥമല്ലാത്ത കാര്യം ഉപാസന അത് നിർദ്ദേശിക്കും. സവേദ ബ്രഹ്മം അതോ എന്ന ദോഷം, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ആദ്യം വലിയ വലിയ തത്വങ്ങളെയൊക്കെ പറഞ്ഞു ചർച്ച ചെയ്തു, അതുകൊണ്ടത് അവസാനിച്ചു എന്ന് കരുതണ്ട. വീണ്ടും ഇത്തരം കാര്യങ്ങൾ പറയും. ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ട് ഇനി നിങ്ങൾ ഉപാസിക്കണം എന്ന് ചോദിക്കരുതെന്നാണ് പറയുന്നത്. ബ്രഹ്മജ്ഞാനത്തെ തന്നെയാണ് ആദ്യം ഉദ്ദേശിച്ചത്, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടാകില്ല. ഇല്ലെങ്കിൽ പിന്നെ ഉപാസനകളിലേക്ക് അത് ശ്രുതി ആദ്യം ചെയ്യുന്നു. ആദ്യം പരമമായ തത്വത്തെ വെളിപ്പെടുത്തുന്നു, പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് ഗ്രഹിക്കുന്നതിന് വേണ്ടി ഉപാസനകളാണ് ഉദ്ദേശിക്കുന്നത്. ഉപാസനയിലൂടെ പോവുക. യോഹി ഭക്ഷിമാണേന ധർമ്മപൂജേന വിശിഷ്ടം ബ്രഹ്മവേദ സബ്രഹ്മവേദ ഇത്തെ അഭിപ്രായം. ആരാണോ ഇനി പറയാൻ പോകുന്ന ധർമ്മപൂജങ്ങളിലൂടെ, ധർമ്മസമൂഹം എന്ന് പറയുന്നത് എന്താണ്? മനോമയം, ശാന്തിസമൃദ്ധം എന്നെല്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ ഉപാസനാ വിഷയമായി ആ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നവൻ, അവനെ ഉപാസിക്കുന്നവൻ, അവൻ സവേദ പരമാർത്ഥമായി ഗ്രഹിക്കുന്നു. അതുകൊണ്ട് വേദത്തിന് ഇതിനെല്ലാം ഇപ്പോഴും ഇതിനെല്ലാം സംഗതിയുണ്ട്, പ്രസക്തിയുണ്ട്. മാറി മാറി ഇത് പറയും, ഒരിടത്ത് പരമമായ തത്വത്തെ പറയും, അത് കഴിഞ്ഞ് ഉപാസനകളെ കുറിച്ച് പറയും, വീണ്ടും തത്വത്തെ കുറിച്ച് പറയും, ഉപാസനയെ കുറിച്ച് പറയും. കാരണം ഇതിന് അധികാരികൾ പലതാണ്. ഇത് രണ്ടും പറഞ്ഞിരിക്കും, ഉപാസനകളെ വിട്ടിട്ട് കേവലം തത്വജ്ഞാനം കൊണ്ട് മാത്രം ഒരാൾക്ക് സാധ്യമല്ല, സാധാരണഗതിയിൽ സാധ്യമല്ല. ഉപാസന അതിനൊരു ഭാഗം തന്നെയാണ്, അത് ശ്രദ്ധിക്കണം. ഒരാൾ സ്വയം താൻ ബ്രഹ്മജ്ഞാനിയാണ്, എനിക്ക് ഇനി ഇതിന്റെ ആവശ്യമില്ല എന്ന് കരുതിയാൽ അത് ഒന്നിനെ സംബന്ധിച്ച് അങ്ങനെ കരുതാൻ സാധ്യമല്ല. ഉപാസനയെ സംബന്ധിച്ചോ കർമ്മത്തെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും ഈ ബ്രഹ്മജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും തുച്ഛമെന്ന് തോന്നുന്ന ഒരു സാധനയെ പോലും അങ്ങനെ കരുതാൻ നിവൃത്തിയില്ല എന്നാണ് പറയുന്നത്. ധർമ്മപൂജേന ഇനി പറയാൻ പോകുന്ന അനേകം കാര്യങ്ങൾ, തദ്വിശിഷ്ടം, അതിലൂടെ ഉപാസ്യമായിരിക്കുന്ന ബ്രഹ്മം, അതിന് അങ്ങനെ ഉപാസിക്കുന്നവൻ സവേദ, അവൻ പരമാർത്ഥത്തെ അറിയുന്നു. ഉപാസന പ്രാധാന്യത്തോടെ കാണിക്കുന്നു, വെറുതെ പറയുന്നല്ല എന്നത്. അതുകൊണ്ടല്ല ഉപാസനകൾക്കും അതിൻ്റെതായ ഒരു ചോദ്യം എഴുതിയിരിക്കുന്നത്, എല്ലാ സാധനങ്ങളും പാപ സംസ്കാരങ്ങളുടെ ക്ഷയത്തിൽ ഉപകരിക്കുന്നു. കർമ്മം കൊണ്ട് മാത്രം ക്ഷയിക്കുന്നതായ പാപ സംസ്കാരം, കർമ്മം കൊണ്ട് എല്ലാ സാധനങ്ങളും പാപ സംസ്കാരത്തിന്റെ ക്ഷയത്തിന് ഉപകരിക്കും എന്നാണ്. അത് ശരിയാണ്, സാധനങ്ങളെല്ലാം പാപ സംസ്കാരത്തിന്റെ ക്ഷയത്തിന് ഉപകരിക്കും. അങ്ങനെയാണെങ്കിൽ കർമ്മം കൊണ്ട് പാപ സംസ്കാരം ക്ഷയിക്കും. അതായത് എല്ലാ സാധനങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിന്റെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാ സാധനങ്ങളും പാപ സംസ്കാരത്തെ ക്ഷയിക്കും. അങ്ങനെയാണെങ്കിൽ കർമ്മം പാപത്തെ ക്ഷയിപ്പിക്കുമെന്നാണ് ചോദ്യം. ചിന്തയുടെ പോരായ്മ അതാണ്. മേധയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ മന്ത്രത്തെ എത്ര ഉരു ജപിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മേധ ശരിയാണ്. എന്താണ് എല്ലാ സാധനങ്ങളും പാപ സംസ്കാരത്തെ ക്ഷയത്തിന് ഉപകരിക്കുമെന്ന് പറയുന്ന ആ അതിൽ തന്നെ ഉൾപ്പെട്ടുകഴിഞ്ഞാണ് കർമ്മം കൊണ്ട് പാപം ക്ഷയിക്കുന്നു. എല്ലാ സാധനങ്ങളും പാപ സംസ്കാരങ്ങളെ ക്ഷയത്തിന് ഉപകരിക്കും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മവും ഒരു സാധനയാണ്, അതുകൊണ്ട് പാപം ക്ഷയിക്കും. പിന്നെ അതിനെ സംബന്ധിച്ചൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ എല്ലാ സാധനങ്ങളെന്ന് പറയുമ്പോൾ കർമ്മത്തെ ഒരു സാധനമായി മനസ്സ് ഗ്രഹിക്കുന്നില്ല. കർമ്മം മറ്റെന്തോ ഒരു സാധനമാണ്. കർമ്മം അല്ലാതെ ബാക്കിയുള്ളതാണ് സാധന എന്ന് ധരിക്കുന്നു. അതാണ് ചിന്തിക്കുന്നതിന്റെ പോരായ്മയാണ്. എല്ലാ സാധനങ്ങളും പാപത്തെ നശിപ്പിക്കുമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? കർമ്മം പാപത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കർമ്മം ഒരു സാധനയാണ്, മറ്റെല്ലാ സാധനങ്ങളും പോലെ കർമ്മം ഒരു സാധനയാണ്. അപ്പൊ എല്ലാ സാധനങ്ങളും പാപത്തെ നശിപ്പിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ട് കർമ്മവും നശിപ്പിക്കും. പിന്നെ ഒരു ചോദ്യത്തിനോട് യാതൊരു പ്രസക്തിയില്ല. പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മൾ സാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും സാധന എന്ന് പറയുന്നത് നമ്മൾ തടവത്തിൽ നിൽക്കുന്നതിന് മാത്രമേ അംഗീകരിക്കുന്നു, ബാക്കിയൊന്നും നമ്മൾ സാധനയായിട്ട് സ്വീകരിക്കുന്നു. അസ്വാഭാവികമായി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിനാണ് നമ്മൾ സാധന എന്ന് പറയുന്നത്. കർമ്മസാധനയാണ്, അതാണ് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ എന്താണ്, ഈ സാധനകൾ പാപസംസ്കാരത്തെ ക്ഷയിപ്പിക്കുന്നതാണെന്ന് വന്നാൽ അതിനുൾപ്പെട്ട ഒന്നാണ് കർമ്മം. അതിനും അത് തന്നെയാണ് പ്രയോജനം, അല്ലെങ്കിൽ ഇതിന് പ്രയോജനമില്ല എന്ന് പറഞ്ഞു. ഈ വിഷയം നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തതാണ്. അപ്പം മനസ്സിലാക്കുക, നമ്മൾ ഗീതയെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം മനസ്സിലാക്കുക, കർമ്മവും ഒരു സാധനം തന്നെയാണ്. കർമ്മവും മോക്ഷത്തിന് ഉപകരിക്കുന്നതാണ്, കർമ്മവും ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നതാണ്. അതെല്ലാം ഇനി വേണ്ടത് എന്തിനാവർത്തിക്കും? അതിനെ സാധന എന്നുള്ളതിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്, ജപിക്കുന്നതൊരു സാധനയാണ്, ഭജിക്കുന്നതൊരു സാധനയാണ്, അതൊക്കെയാണ് സാധന. കർമ്മസാധന അല്ല എന്ന് ധരിച്ചിരിക്കുന്നു, അതല്ല. ഒരു സാധന തന്നെയാണ് ഇവിടെ, അത് തന്നെയാണ് ഇവിടെ ഈ ചർച്ച ചെയ്യുന്നു. ഇത് തന്നെയാണ് എന്താണ് സംസ്കാരക്ഷയത്തിന്, അതാണ് തടസ്സമായിരിക്കുന്നത്, അതിന് ഉപാസനകളും ആവശ്യമാണ്. അതുകൊണ്ട് തത്വത്തെ പറഞ്ഞതിന് ശേഷവും തത്വം നമ്മൾ വെളിപ്പെടാത്തതുകൊണ്ട് ഉപാസനകളെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഉപാസനകളെ കുറിച്ച് ഇനിയും പലതും പറയാനുണ്ട്. ഇവിടെ തത്വത്തെ ശ്രവിക്കുന്നതുകൊണ്ട് ദോഷമുണ്ട് എപ്പോഴും, അത് ഉത്തമം തന്നെ. പക്ഷെ അതുകൊണ്ട് ഇത് പൂർണ്ണമാകുന്നു, ഉപാസനയും ആവശ്യമാണ്. അത് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് മറ്റു പലതും ഒന്നിന്റെ ഇവിടെ പാപക്ഷയം പാപസംസ്കാരക്ഷയം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൽ വിധിച്ച ഒരു കാര്യത്തിന് എന്താണോ ഫലമായി ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നത് അതാണ് മുഖ്യമായ ഫലം. അതേസമയം അതല്ലാതെ ഉള്ള ഫലങ്ങൾ സംഭവിക്കും, നിർദ്ദേശിക്കാത്ത ഫലങ്ങൾ സംഭവിക്കാം. നിർദ്ദേശിക്കുന്നത് മുഖ്യത്തെ മാത്രമേ നിർദ്ദേശിക്കത്തുള്ളൂ. യാഗം ഫലം സ്വർഗവും, യാഗത്തിന്റെ ഫലം സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് എന്താ? സുഖം. അതായി മുഖ്യഫലം. പാപത്തിന്റെ ഫലം നരകമെന്ന് പറഞ്ഞു, നരകം എന്താ? ദുഃഖം. അതാണ് മുഖ്യഫലം. അത് നിർദ്ദേശിച്ചിരിക്കുന്ന അത് തന്നെ മുഖ്യഫലം. പക്ഷേ അങ്ങനെ അല്ലാതെയുള്ള ഫലങ്ങളും വരും. അതാണ് ഈ പാപക്ഷയം ദുരിതക്ഷയം എന്നെല്ലാം പറയുന്നത്. മനസ്സിന്റെ ഏകാഗ്രത ഉപാസനയുടെ ഒരു ഫലമാണ്. ഏകാഗ്രതയ്ക്ക് വേണ്ടി ഒരു ഉപാസന നിർദ്ദേശിച്ചാൽ അതിന്റെ ഫലം അതാണ് ഹിരണ്യഗർഭപ്രാപ്തി, സർവാത്മഭാവം. അതൊരു ഉപാസനയുടെ ഫലമായി നിർദ്ദേശിച്ചതാണ് മുഖ്യഫലം. അവാന്തരഫലമായി പാപക്ഷയമോ അല്ലെങ്കിൽ മനസ്സിന്റെ ഏകാഗ്രതയോ അല്ലെങ്കിൽ ദേവത അനുഗ്രഹമോ ഇതെല്ലാം സംഭവിക്കാം. ഇതെല്ലാം കൂടി ചേർന്നാലേ അത് ബ്രഹ്മവിദ്യ ആവത്തുള്ളൂ. ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് മനനം ചെയ്യുന്നു മാത്രമല്ല, സപരികര ബ്രഹ്മവിദ്യ എന്നാണ് പറയുന്നത്. എല്ലാ അനുബന്ധങ്ങളോടും കൂടി ചേർന്ന ബ്രഹ്മവിദ്യ. അതിന്റെ അനുബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു ഉപാസനകൾ, കർമ്മം, മറ്റ് സാധനകൾ, അങ്ങനെയാണ് അതിനെ സ്വീകരിച്ചിരിക്കുന്നത്. അതിവിടെ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന ഭാഗവും ഇനി പറയുന്ന ഭാഗങ്ങളും തമ്മിലൊരു ഏകവാക്യതയുണ്ട്. എന്നുവെച്ചാൽ എല്ലാം ഒരേ അർത്ഥത്തെയാണ്, പരമായൊരു അർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്. നാനാവാക്യങ്ങൾ അത് ഒരു സ്ഥലത്ത് വേണമെന്നില്ല. വേദത്തിൽ പല ഭാഗത്തു കിടക്കുന്ന നാനാവാക്യങ്ങൾ ഒരേ ലക്ഷ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പറയാ വാക്യങ്ങളിൽ ഏകവാക്യതയുണ്ട്. അതോ ഭക്ഷ്യങ്ങൾ നൽകുകയാണ് ഏകവാക്യത അസ്യ. ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളുമായിട്ട് ഇതിന് ഏകവാക്യത്വം രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെയാണ്. ഉഭയർഹി അനുവാഗിയോ ഏകം ഉപാസനം, രണ്ട് അനുവാഗങ്ങളിലും ഉപാസന ഒന്ന് തന്നെ. ഹിരണ്യകൾക്ക് ഉപാസന പലതരത്തിൽ പറയും. ലിംഗാശ്ച ഭൂരിത്യ അഗ്നി കൊടുത്തി തിഷ്ഠതിയാധികം ലിംഗ ഉപാസനയെപ്പറ്റി ഇനി പറയാൻ പോകുന്നു. ഭൂരിത്യഗ്നി പ്രതിതിഷ്ഠതി, ഇവിടെ പറഞ്ഞ അതേ ശബ്ദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ലിംഗമാണ്, അടയാളമാണ്, അല്ലെങ്കിൽ ശ്രുതി പ്രമാണമാണ്. ഏകത്വ ഇവിടെ ഉപാസന ഏകമാണ്. വിധായക അഭാവാസ്യന് പ്രത്യേകിച്ചൊരു ഉപാസനയെ വിധിക്കുന്നില്ല. നഹിവേദ ഉപാസിതവേദി വിധായക കസ്റ്റിത് ശബ്ദം അസ്ഥി വ്യാകൃതി അനുവാകെ, ഇവിടെ പ്രത്യേകിച്ച് വേദ ഉപാസിത എന്നൊന്നും പറയുന്നില്ല. ഈ തുടർന്ന് തൊട്ട് അടുത്തു വരുന്ന ഭാഗവും ഈ ഉപാസനയുടെ ഭാഗമാണെന്ന് ഗ്രഹിക്കണം. തായു വേദ ഇരിജ ഭക്ഷ്യമാണ് അർത്ഥത്വ എന്ന ഉപാസന ഭേദത. ഉപാസനയെ ഭേദിപ്പിക്കുന്ന ഒന്നുമില്ല. തായോ വേദ എന്നും മറ്റും പറഞ്ഞിരിക്കുന്നത് രണ്ടിനും കൂടെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷ്യമാണ് അർത്ഥത്വം ചിശേഷ വിവിക്ഷത്വാദിന ഉക്തം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നു. ഇതിന്റെ വിശേഷത്തെ പറയാൻ ശ്രുതി ആഗ്രഹിക്കുന്നതുകൊണ്ട് തുറന്നു പറയുകയാണ്. ബ്രഹ്മവിദ്യ കേവലം തത്വകഥനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഉപാസനയുടെ ഭാഗമാണ്. അത് ദേവ അസ്മേ ഏവം വിദുഷി അംഗഭൂത ആവഹന്തി ആനയന്തി ബലിം സ്വാരാജ്യപ്രാപ്തോ സത്യം പറയും. സർവേ ദേവ സർവദേവതകളും അസ്മേ ഉപാസകനേവം വിദുഷേ ഈ ഉപാസകന് അംഗഭൂത, ഇവിടെ അംഗങ്ങളായിരിക്കുന്ന ഈ ദേവതകളെല്ലാം പറഞ്ഞല്ലോ. ഭൂർ ഭുവ സുഹ എന്നെല്ലാം പറയുമ്പോൾ അതിന് അഗ്നി ആദിത്യം തുടങ്ങി നാനാ അർത്ഥങ്ങളെ പറഞ്ഞു. അതെല്ലാം ദേവതകളാണെന്ന് പറഞ്ഞു. കേവലം പദാർത്ഥങ്ങളായിട്ടല്ല, ദേവതകളായി തന്നെയാണ്. അതിന് മഹാ മുഖ്യമായ ഹിരണ്യഗർഭൻ ഉപാസകൻ ഹിരണ്യഗർഭനെ ഉപാസിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അംഗഭൂത ആവഹന്തി ആനയന്തി ബലി, അവന് ഉപഹാരത്തെ അർപ്പിക്കുന്നു. ഈ ദേവതകളെല്ലാം ഈ ഉപാസകന് ഉപഹാരങ്ങളുമായി എത്തിച്ചേരും, ഉപഹാരങ്ങളെ എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരാജ്യപ്രാപ്തി സത്യം, സ്വരാജ്യപ്രാപ്തി ഹിരണ്യഗർഭപ്രാപ്തിയാണ്. ആ ഹിരണ്യഗർഭപ്രാപ്തിയിൽ ഈ പറയുന്ന എല്ലാ ദേവതകളും അവനധീനമായിരിക്കുന്നു. അവന് ഉപഹാരങ്ങളും കാഴ്ചകളുമായി വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉപാസകൻ ചക്രവർത്തി, മറ്റുള്ളവരെല്ലാം അതിന്റെ സാമന്തന്മാർ. അതുപോലെ സ്വരാജ്യപ്രാപ്തി നേടുന്നു എന്നർത്ഥം. സർവവും ആ ഉപാസകന് അധീനമായിരിക്കുന്നു. സർവചൈതന്യ വിശേഷവും ആ ഉപാസനയിൽ ആ ഉപാസകന് ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കുന്നു എന്നർത്ഥം. കാരണം ഉപാസകന് സ്വയം ഹിരണ്യഗർഭനെ ഉപാസിക്കുന്നു. ഹിരണ്യഗർഭനാണ് ഇവിടെ മുഖ്യമായ ചൈതന്യ വിശേഷം. അതിനെ ആശ്രയിച്ചിരിക്കുന്ന ചൈതന്യ അംശങ്ങളാണ് ബാക്കി ഇവിടെ നിർദ്ദേശിക്കുന്ന അഗ്നിയും ആദിത്യനും മറ്റുള്ള എല്ലാം. അപ്പൊ അതെല്ലാം ഉപാസകനെ ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കുന്നു. ലക്ഷ്യപ്രാപ്തിയിലോ ഇതെല്ലാം തന്നെ അനുകൂലമായി അധീനമായിരിക്കുന്നു. അതാണ് ബലി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു.
ഭൂവർഭുവ സുവരിതിവായേതാതിസ്രോ വ്യാഹൃതയ താസാം ഉഭസ്മ ഏതാം ചതുർത്ഥീം മഹാചമസ്യ പ്രവേദയതേ മഹ ഇതി തദ്ബ്രഹ്മ സ ആത്മാ അംഗാനി അന്യാ ദേവത ഭൂരിതി വായം ലോക ഭവ ഇത്യന്തരിക്ഷം സൂര്യത്യസോലോക മഹ ഇത്യാദിത്യ ആദിത്യേന വാവ സർവേ ലോകാ മഹീയന്തേ ഭൂരിതി വാ അഗ്നിഹി ഭവ ഇതി വായുഃ സൂര്യത്യാദിത്യ മഹ ഇതി ചന്ദ്രമാ ചന്ദ്രമസാവ സർവാണി ജ്യോതിംഷി മഹീയന്തേ ഭൂരിതി വാവൃച ഭുവ ഇതി സാമാനി സുവരിതി യജൂംഷി മഹ ഇതി ബ്രഹ്മ ബ്രഹ്മണോ വാവ സർവേ വേദാ മഹീയന്തേ ഭൂരിതി വൈ പ്രാണ ഭുവ ഇത്യപാന സുവരിതി വ്യാന മഹൈത്യന്നം അന്നേന വാവ സർവേ പ്രാണാ മഹീയന്തേ താവാ യേദാ ചതസ്രശ്ചതുർധാ ചതസ്രശ്ചതുരസ്രോ വ്യാഹൃതയഃ കായോ വേദ സവേദബ്രഹ്മോ സർവേ അസ്മൈ ദേവാ ബലിം ആവഹന്തി